നമസ്കാരം, ശ്രീ സ്റ്റാൻലി ജോണി. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇസ്രായേൽ സന്ദർശനം ഇപ്പോൾ ലോകമെങ്ങും ചർച്ചയാകുന്നുണ്ട്. എല്ലാ സ്ഥലങ്ങളിലുമുള്ള മാധ്യമങ്ങളിൽ വാർത്തയാകുന്നുണ്ട്. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആദ്യമായി ഇസ്രായേലിലേക്ക് എത്തുന്നു എന്നതിനപ്പുറം ഒരു പ്രാധാന്യം ഇതിന് കിട്ടാനുള്ള ഒരു കാരണം എന്താണ്? അക്കാര്യം തന്നെ ആദ്യം ഒന്ന് വിശദീകരിച്ചു തരാമോ?
അതിന്റെ ഇത്രയും പ്രധാനപ്പെട്ട വാർത്താ പ്രാധാന്യം കിട്ടാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേലിലേക്ക് പോകുന്നത്. അപ്പൊ ഇതിനു മുമ്പ് ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള നയതന്ത്ര ബന്ധം തന്നെ സ്ഥാപിക്കപ്പെടുന്നത് 1992. അതിനു മുൻപ് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് പോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ 92 ശേഷം, 92 എംബസികൾ തുറന്നെങ്കിലും അതിന് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഹൈ ലെവൽ കോണ്ടാക്ട് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. ഒരുപാട് കാലത്തേക്ക് മുൻപ് യുണൈറ്റഡ് ഫ്രണ്ട് ഗവൺമെന്റിന്റെ കാലത്താണ് ഒരു ഇസ്രായേൽ പ്രസിഡന്റ് ആദ്യമായി ഇന്ത്യ സന്ദർശിക്കുന്നത്. അതിനുശേഷം ഒരു ഇസ്രായേൽ പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് വരുന്നത് വാജ്പേയിയുടെ കാലത്താണ്. അപ്പോ ഇസ്രായേൽ 1948 ഇസ്രായേൽ ഉണ്ടാവുകയും 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുകയും ചെയ്തിട്ടും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ മാറ്റം വരുന്നത് 90s ശേഷമാണ്. അതിൽ തന്നെ ഹൈ ലെവൽ കോണ്ടാക്ട് ഉണ്ടാവുന്നത് 2000 ശേഷമാണ്. അപ്പൊ ആ ഒരു നമ്മളെ ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം നോക്കുമ്പോഴാണ് ഇതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാവുന്നത്. 92 നയതന്ത്ര ബന്ധം സ്ഥാപിച്ച ഇന്ത്യയും ഇസ്രായേലിന്റെയും 25th വർഷമാണ് ഇപ്പോഴത്തേത്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് കഴിഞ്ഞ വർഷം ഇന്ത്യൻ പ്രസിഡന്റ് പോവുകയുണ്ടായി, ഇസ്രായേലിലും പാലസ്തൈനിലും പോവുകയുണ്ടായി. രണ്ട് സ്ഥലത്തും ഇന്ത്യക്ക് രണ്ട് ജനതയുമായിട്ടുള്ള ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറയുകയുണ്ടായി. അപ്പൊ അതേ തുടർന്നാണ് ഇപ്പോൾ നരേന്ദ്രമോദി പോകുന്നത്. അപ്പൊ ഇതിനൊരു ഹിസ്റ്റോറിക് വിസിറ്റ് ആവാനുള്ള കാരണം എന്ന് പറയുന്നത് ഇത് ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ പോകുന്നത് എന്നുള്ളതുകൊണ്ടും, പിന്നെ കഴിഞ്ഞ കുറച്ചു നാൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം, അതിപ്പോ ഡിഫൻസ് മേഖലയിലായാലും അതുപോലെ മറ്റ് പല ടെക്നോളജി സാങ്കേതിക വിദ്യയുടെ ഷെയറിംഗിന്റെ കാര്യത്തിലായാലും കാര്യമായിട്ടുള്ള പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ഇസ്രായേലിൽ നിന്നും പ്രത്യേകിച്ചും അഗ്രികൾച്ചർ ടെക്നോളജിയുടെ കാര്യത്തിൽ ഇന്ത്യ ഇസ്രായേലിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യക്ക് പഠിക്കാനുണ്ട്, ഇന്ത്യ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം മാത്രമല്ല, ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഡിഫൻസ് പാർട്ട്നേഴ്സിൽ വളരെ പ്രധാനപ്പെട്ട രാജ്യമാണ്. മാത്രമല്ല, ഇപ്പൊ പുതിയ ഡിഫൻസ് പ്രൊഡക്ഷനിൽ സ്വകാര്യ വിദേശ മൂലധനം ഉറപ്പുവരുത്തിയതിനു ശേഷം ഇന്ത്യ പ്രതീക്ഷിക്കുന്നത് ഇസ്രായേലി കമ്പനികൾ ഇന്ത്യയിലേക്ക് വരികയും ഇവിടെ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റീസ് ഉണ്ടാക്കുകയും എന്നുള്ളതാണ്. ഇതാണ് ഇതിന്റെ ഒരു ലാർജർ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്.
ഇസ്രായേലിന്റെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് ഒരു പക്ഷെ അമേരിക്കയ്ക്ക് മാത്രം നൽകുന്ന, അല്ലെങ്കിൽ അമേരിക്കയ്ക്കും വത്തിക്കാനും മാത്രം നൽകുന്ന രീതിയിലുള്ള ഒരു സ്വീകരണം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇസ്രായേൽ നെതന്യാഹു നൽകിയിരിക്കുകയാണ്. ഒരു ആയുധ കച്ചവടം അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ മേഖലയിൽ ഉള്ള ഒരു കച്ചവട തന്ത്രം എന്നതിനപ്പുറമായി അതിനെ കാണേണ്ടതുണ്ടോ? ഇസ്രായേലിന്റെ ഒരു പ്രതികരണത്തെ കാണേണ്ടതുണ്ടോ?
അതെ, നമ്മൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേൽ പ്രത്യേകിച്ചും കഴിഞ്ഞ ഒരു 5 അല്ലെങ്കിൽ 5-6 ഇസ്രായേൽ വലിയ ഇന്റർനാഷണലി വലിയ സമ്മർദ്ദത്തിലാണ്. അതായത്, കാലങ്ങളോളം ഇസ്രായേലിനെ പിന്തുണച്ചിരുന്ന രാജ്യങ്ങൾ പലരും ഇസ്രായേലിനെ പരസ്യമായി ഇസ്രായേലിന്റെ പല നയങ്ങളെയും ചോദ്യം ചെയ്ത് തുടങ്ങുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ചും അമേരിക്കയിലെ ഡെമോക്രാറ്റിക് പാർട്ടി വളരെ ക്രിട്ടിക്കലായി മാറിക്കൊണ്ടിരിക്കുന്നതാണ് കാണാൻ പറ്റുന്നത്. ഒബാമ അഡ്മിനിസ്ട്രേഷന്റെ കാലത്ത് പരസ്യമായിട്ട് ഇസ്രായേലിനെതിരെ വിമർശനം, ഇസ്രായേലിന്റെ സെറ്റിൽമെന്റ് പോളിസിക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുകയും അതേപോലെ തന്നെ UNലേക്ക് രാഷ്ട്രസഭയിൽ ഒബാമ അഡ്മിനിസ്ട്രേഷൻ, ഒബാമയുടെ കാലം തീരുന്നതിന് തൊട്ട് മുൻപേ, പ്രസിഡൻസി തീരുന്നതിന് തൊട്ട് മുൻപേ ഇസ്രായേലിനെതിരെ വോട്ട് ചെയ്യുന്ന അവസ്ഥയുണ്ടായി. അപ്പോ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം വളരെ ക്രിട്ടിക്കലായി കൊണ്ടിരിക്കുകയാണ്. അതായത്, ഇസ്രായേൽ സമാധാനത്തിനോട്, പാലസ്റ്റീൻ ജനതയുമായിട്ടുള്ള പീസ് പ്രോസസ്സിനോട് ഇസ്രായേൽ കമ്മിറ്റഡ് അല്ല എന്നും, അതുപോലെ ഇത്രയധികം ക്രിറ്റിസിസംസ് ഉണ്ടായിട്ടും ഇസ്രായേലിന്റെ സെറ്റിൽമെന്റ് പ്രോസസ്, അതായത് പാലസ്റ്റൈൻ മണ്ണിൽ ഇസ്രായേലിന്റെ സെറ്റിൽമെന്റുകൾ കെട്ടിപ്പടുക്കുന്ന പോളിസി, കാലങ്ങളോളം ഇസ്രായേൽ പിന്തുടരുന്ന ഒരു പോളിസിയാണ്, അതുമായി മുന്നോട്ട് പോവുകയാണെന്നുള്ള ഒരു ക്രിറ്റിസിസം ഉണ്ട്. അപ്പൊ ഇന്റർനാഷണലി ഇസ്രായേൽ സമ്മർദ്ദത്തിന് അടിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇസ്രായേൽ പുതിയ സഖ്യകക്ഷികളെ തേടുന്നത്. അപ്പൊ ഇന്ത്യയെ ഇസ്രായേൽ ഒരു പൊട്ടൻഷ്യൽ പൊളിറ്റിക്കൽ, ഒരു രാഷ്ട്രീയ സഖ്യകക്ഷിയായിട്ട് കാണുന്നുണ്ട്. ഇപ്പൊ നിലനിൽക്കുന്നത് ഒരു കച്ചവട ബന്ധമാണെങ്കിൽ തന്നെയും ഈ കച്ചവട ബന്ധത്തെ ഭാവിയിൽ ഒരു സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പിലേക്ക്, സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പിലേക്ക് മാറ്റുക എന്നുള്ളത് ഇസ്രായേലിന്റെ വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നാണ്. ഇന്റർനാഷണലി ഇസ്രായേൽ ഒരു ഐസൊലേറ്റഡ് രാജ്യമാണ്. UN ജനറൽ അസംബ്ലിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ UN ജനറൽ അസംബ്ലിയിലെ മഹാഭൂരിപക്ഷം രാജ്യങ്ങളും ഇസ്രായേലിന്റെ ഓക്യുപ്പേഷനെതിരെ ശബ്ദിക്കുന്ന രാജ്യങ്ങളാണ്, ഇസ്രായേലിനെതിരെ വോട്ട് ചെയ്യുന്ന രാജ്യങ്ങളാണ്. അപ്പോ ഒരു ഇന്റർനാഷണൽ ഐസൊലേഷൻ ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് മറികടക്കാനായിട്ട് ഇന്ത്യ, ചൈന പോലുള്ള രാജ്യങ്ങളുടെ അടുത്ത് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ചൈനയെ ഡിസ്ക്രൈബ് ചെയ്ത് അതേ രീതിയിലാണ് നെതന്യാഹു ഇന്ത്യയെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്.
ഈ ഒരു നയതന്ത്രത്തിനപ്പുറം നരേന്ദ്രമോദി എന്ന ഒരു വ്യക്തിക്ക് ഒരുപക്ഷെ ഇസ്രായേലുമായുള്ള ഒരു അടുപ്പം നേരത്തെ തന്നെ പ്രശസ്തമാണല്ലോ. ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 3 തവണയാണ് അദ്ദേഹം ഇസ്രായേൽ സന്ദർശിച്ചിട്ടുള്ളത്. മൊസാദിന്റെ, ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന്റെ ഒരു ആരാധകനാണ് മോദി എന്ന് വേണമെങ്കിലും പറയാൻ കഴിയും. ഇസ്രായേലിൽ നിന്നുള്ള നിരവധി കാർഷിക അഗ്രികൾച്ചർ മേഖലയിലുള്ള നിരവധി പദ്ധതികൾ ഇപ്പോൾ തന്നെ ഗുജറാത്ത് ഉപയോഗിക്കുന്നുമുണ്ട്. നരേന്ദ്രമോദിയുടെ ഒരു വ്യക്തിപരമായ താല്പര്യം ഭയങ്കരമായതിൽ മുഴച്ചു നിൽക്കുന്നുണ്ടോ?
വ്യക്തിപരമായ താല്പര്യം, അതായത് പ്രധാനമന്ത്രി വ്യക്തിപരമായ ഇസ്രായേലിന്റെ സെക്യൂരിറ്റി മോഡൽ ഒരു വളരെ വളരെ വിശേഷപ്പെട്ട ഒന്നാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം പ്രധാനമന്ത്രി ആയതിനു ശേഷം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, ഇസ്രായേലിന്റെ ഇത് സെക്യൂരിറ്റി മോഡൽ വളരെ പ്രധാനപ്പെട്ടതാണെന്നും ഇന്ത്യക്ക് അത് പിൻപറ്റേണ്ടതാണെന്നും എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇസ്രായേലിന്റെ സെക്യൂരിറ്റി നയങ്ങളോടും ഇസ്രായേലിന്റെ ഡിഫൻസ് കേപ്പബിലിറ്റിയോടും താല്പര്യമുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇതിനേക്കാൾ ഏറെയായിട്ട് ബി ജെ പി, രാജ്യം ഭരിക്കുന്ന പാർട്ടി നോക്കുകയാണെന്ന് വെച്ചാൽ ബി ജെ പിക്ക് ഇസ്രായേലിനോടും ഇസ്രായേലിന്റെ പൊളിറ്റിക്കൽ സയനിസ്റ്റ് മൂവ്മെന്റിനോടും ഒരു ഒരു ഐഡിയോളജിക്കൽ അഫിലിയേഷൻ ഉണ്ട് എന്നുള്ളത് അത്ര അത് രഹസ്യമായിട്ടുള്ള കാര്യമല്ല. കാരണം മുൻപ് വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന കാലത്തും വാജ്പേയിയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിരുന്ന ബ്രജേഷ് മിശ്ര അമേരിക്കയിൽ ഒരു ജൂവിഷ്, വളരെ പ്രധാനപ്പെട്ട ഒരു ജൂവിഷ് കൗൺസിൽ മീറ്റിംഗിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞത് ഇന്ത്യ ഇസ്രായേൽ അമേരിക്ക ഉൾപ്പെടുന്ന ഒരു ട്രൈലാറ്ററൽ അലയൻസ്, ഒരു ആക്സസ് ഇന്റർനാഷണൽ പോളിറ്റിക്സിൽ തന്നെ ഉണ്ടായി വരണം എന്നുള്ളതാണ്. അപ്പോ ഇത് അതുപോലെ അദ്വാനി ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിരുന്ന കാലത്ത് ഇസ്രായേലിലേക്ക് പോവുകയുണ്ടായി. വാജ്പേയിയുടെ കാലത്താണ് ഏരിയൽ ഷാരോൺ. ഏരിയൽ ഷാരോൺ ഒരുപാട് മനുഷ്യാവകാശ ലംഘനങ്ങൾ നേരിടുന്ന, ലംഘനങ്ങളെ പറ്റിയുള്ള ആരോപണങ്ങൾ നേരിടുന്ന ആളാണ്. പ്രത്യേകിച്ചും സാത്ര ഷട്ടീലയിലെ കൂട്ടക്കുരുതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഷാരോൺ പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് അവരാദ്യമായിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് വരുന്നത് വാജ്പേയിയുടെ കാലത്താണ്. ഇത് രണ്ടും ഇതിലൊരു പങ്കുവഹിക്കുന്നുണ്ടെന്നാണ് നമുക്ക് കാണാം.
സ്വാഭാവികമായിട്ടും അതിന്റെ മറുവശം കൂടി വരുന്നത് അവിടെയാണല്ലോ. കാരണം ഇസ്രായേലിൽ പോകുന്നു, പലസ്തീൻ പ്രവിശ്യകളിലേക്ക് ഒന്നും പോകുന്നില്ല പ്രധാനമന്ത്രി എന്നുള്ളത്. ആദ്യമായി ഒരു ഒരു വിദേശ നേതാവ് പോകുമ്പോൾ പലസ്തീൻ മേഖലകളെ പൂർണ്ണമായി ഒഴിവാക്കുന്ന ഒരു നടപടിയിലേക്ക് നരേന്ദ്രമോദി പോയിരിക്കുന്നു. ഒരു തരത്തിലും റമളയിലേക്കോ മറ്റോ പോകുന്നതോ ഒന്നുമില്ല, അല്ലെങ്കിൽ അവർ അതേക്കുറിച്ച് പരാമർശിക്കുന്ന പോലുമില്ല. എങ്ങനെയാണ് അതിനെ കാണേണ്ടത്?
അത് തീർച്ചയായിട്ടും സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ ഗവൺമെന്റ് അതിന്റെ ചരിത്രപരമായി പാലസ്തീനോട് എടുത്തിട്ടുള്ള നിലപാടിൽ മാറ്റം വരുന്നു എന്നുള്ളതാണ്. കാരണം ഇല്ലെന്നാണ് ഇപ്പോഴും ഇന്ത്യയുടെ ഔദ്യോഗികമായിട്ടുള്ള നിലപാട്. നമ്മളിപ്പോ ഫോറിൻ മിനിസ്റ്ററിയിലോട് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും ഇന്ത്യയുടെ പാലസ്തീനോടുള്ള നിലപാടിൽ മാറ്റം വരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതിനെ, ഈ ഒരു ക്രിറ്റിസിസത്തിനെ ഓഫ്സെറ്റ് ചെയ്യാനായിട്ടാണ് മോദി ഗവൺമെന്റ് രണ്ട് കാര്യം ചെയ്തത്. ഒന്ന്, കഴിഞ്ഞ വർഷം ഗവൺമെന്റിന്റെ കൂടെ അനുമതിയോടുകൂടി ആണല്ലോ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ പ്രസിഡന്റ് രാമല്ലയിലേക്ക് പോയത്, ഒരു സിംബോളിക് വിസിറ്റ് ആയിരുന്നു. രണ്ട്, മോദി ഇസ്രായേലിലേക്ക് പോകുന്നതിന് മുൻപ് പാലസ്തീൻ പ്രസിഡന്റ് അബു മേസനെ, മഹ്മൂദ് അബ്ബാസിനെ ന്യൂഡൽഹിയിലേക്ക് വെച്ച് കണ്ടിരുന്നു. അബു മേസൻ ഡൽഹിയിലുണ്ടായിരുന്നു ഏതാനും ആഴ്ചകൾക്ക് മുൻപ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളിലൂടെ പാലസ്തീൻ കോസിനോട് ഞങ്ങൾ കമ്മിറ്റഡ് ആണെന്നുള്ളൊരു മെസ്സേജ് ആണ് ഇന്ത്യ കൊടുക്കുന്നത്. കാരണം ഇത് സൂചിപ്പിക്കുന്നത് ഇന്ത്യക്ക് അറിയാം, ഇന്ത്യൻ എസ്റ്റാബ്ലിഷ്മെന്റിന് അറിയാം, പാലസ്തീൻ കോസിനെ ഇന്ത്യക്ക് പൂർണ്ണമായിട്ടും കൈയൊഴിയാൻ പറ്റില്ല. കാരണം ഇന്ത്യയുടെ ഹിസ്റ്റോറിക്കലി ചരിത്രപരമായിട്ടുള്ള ഫോറിൻ പോളിസിയെ ഡിഫൈൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ എത്രത്തോളം ഐഡിയോളജിക്കലി ഇന്ത്യൻ ഗവൺമെന്റിന് ഇസ്രായേലിനോട് ആഭിമുഖ്യമുണ്ടെങ്കിൽ തന്നെയും മോദിക്ക് പേഴ്സണലി റാമല്ലയിലേക്ക് പോകാൻ താല്പര്യമില്ലെങ്കിൽ തന്നെയും ഇന്ത്യൻ ഫോറിൻ പോളിസി എസ്റ്റാബ്ലിഷ്മെന്റിന് ഈ വിഷയത്തെ അമ്പേ കൈവിടാൻ സാധിക്കില്ല എന്നുള്ളതിന്റെ രണ്ട് ഉദാഹരണങ്ങളാണ് ഇത് രണ്ടും. പക്ഷെ തീർച്ചയായിട്ടും ഇത് ഈ പതുക്കെ ഗ്രാജുവലി ഈ പാലസ്തീൻ പോളിസിയിൽ വെള്ളം ചേർക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. കാരണം ആദ്യമായിട്ടാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം ഇന്ത്യ ഇന്റർനാഷണൽ ഫോറങ്ങളിൽ പാലസ്തീനിന് അനുകൂലമായി വോട്ട് ചെയ്യാത്തൊരു സാഹചര്യം ഉണ്ടായി. ഒന്നിലധികം തവണ ഇന്ത്യ അബ്സ്റ്റെയിൻ ചെയ്യുകയുണ്ടായി. അപ്പോ അത്തരത്തിലുള്ള നയങ്ങളിലുള്ള മാറ്റം, അതേപോലെ തന്നെ ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേലിലേക്ക് പോകുമ്പോൾ അതിനു മുൻപ് അത്രത്തോളം ഇന്ത്യ പാലസ്തീനോട് കമ്മിറ്റഡ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെയും പോകുമ്പോൾ പാലസ്തീനിലേക്ക് പോവാതിരിക്കുകയും ആ ഒരു വിഷയത്തെ കുറിച്ച് മിണ്ടാതിരിക്കുകയും ചെയ്യുന്നത് ഒരു ഒരു കൃത്യമായിട്ടുള്ള ഒരു പോളിസി ഷിഫ്റ്റ് ആണ് കാണിക്കുന്നത്. അതിന് ഡൽഹിയിലുള്ളവർ പറയുന്നത് അതിനെ ഡീഹൈഫനേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. പാലസ്തീനോട് ഞങ്ങൾ പാലസ്തീനോടുള്ള നിലപാടും ഇസ്രായേലിനോട് ഇസ്രായേലിനോടുള്ള നിലപാടും രണ്ടും തമ്മിൽ ഹൈഫൻ ചെയ്യേണ്ട എന്നുള്ളതാണ് അവരുടെ ഒരു ആർഗ്യുമെന്റ്.
തീർച്ചയായും. എന്തായാലും വളരെയധികം നന്ദി ശ്രീ സ്റ്റാൻലി ജോണി ഇത്രയും നേരം തങ്ങളുടെ നിരീക്ഷണങ്ങളും തങ്ങളുടെ വിലയിരുത്തലുകളും പങ്കുവച്ചതിനെ.